2020 ഒക്ടോബർ 21 ബുധനാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് ആലപ്പുഴ ഡയറിയിൽ ശ്രീകുമാർ പള്ളിയിലേത്ത് എഴുതുന്നു. വീണ്ടും ഓടിത്തുടങ്ങിയേ ഞങ്ങളുടെ ഹൗസ് ബോട്ട്. കായലോരങ്ങളിൽ കെട്ടിയിട്ടിരുന്ന ഹൗസ് ബോട്ടുകൾ 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഓളപ്പരപ്പിൽ നീങ്ങിത്തുടങ്ങി. വിരലിൽ എണ്ണാവുന്നവ മാത്രമാണ് ഇപ്പോൾ ജലപ്പരപ്പിലൂടെ നീങ്ങുന്നതെങ്കിലും ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആശ്വാസ നിശ്വാസങ്ങളോടെയാണ് ആ ബോട്ടുകൾ വീക്ഷിച്ചത്. കാരണം നഷ്ടപ്പെട്ടുപോയ കുടുംബവരുമാനം തിരികെ എത്തുന്നതിന്റെ സൂചകമായി അവർ ഇത് കാണുന്നു. വേമ്പനാട് കായലിന്റെ ഏതു കോണിൽ നോക്കിയാലും കാണുന്ന കാഴ്ചയായിരുന്നു ഹൗസ് ബോട്ടുകൾ. എന്നാൽ കോവിഡ് ജനജീവിതം നിശ്ചലമാക്കിയതോടെ ഹൗസ് ബോട്ടുകളുടെ ഓട്ടവും നിലച്ചു. കേരള ടൂറിസത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നും ആലപ്പുഴ ജില്ലയുടെ മുഖ്യ വരുമാന സ്രോതസ്സുമായിരുന്നു ഹൗസ് ബോട്ട് വ്യവസായം. മാർച്ച് അവസാന ആഴ്ചയിലാണ് ബോട്ടുകൾ താൽക്കാലികമായി കായലോരത്തും ഉൾനാടൻ തോടുകളുടെ ഓരങ്ങളിലുമൊക്കെ കെട്ടിയിട്ടത്. പിന്നെ 7 മാസമായി അവ അനങ്ങിയിട്ടില്ല. അംഗീകാരമുള്ളതും വേണ്ടവിധ ലൈസൻസുകൾ ഇല്ലാത്തതുമെല്ലാമായി 1500 ഹൗസ് ബോട്ടുകളാണ് ആലപ്പുഴയിലും സമീപ പ്രദേശങ്ങളിലുമായി പ്രവർത്തിക്കുന്നത്. 15 ലക്ഷം മുതൽ കോടികൾ വരെ മുടക്കമുള്ളതും പല വലിപ്പത്തിലും സൌകര്യങ്ങളിലും ഉള്ളതുമായ ഹൗസ് ബോട്ടുകൾ ഉണ്ട്. സിനിമാ നടന്മാരും സംവിധായകരും മറ്റ് ബിസിനസ് രംഗത്തുള്ളവരും ഉദ്യോഗസ്ഥ പ്രമുഖരുമെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ഈ മേഖലയിൽ പണം മുടക്കിയിട്ടുണ്ട്. തരക്കേടില്ലാത്ത വരുമാനം ഉറപ്പുള്ളതിനാലാണ് ഇവിടേക്ക് മുടക്കമില്ലാതെ നിക്ഷേപം എത്തുന്നതും. സാമാന്യ വിഭാഗത്തിലുള്ള ഒരു ഹൗസ് ബോട്ടിൽ കുറഞ്ഞത് 3 ജീവനക്കാരുണ്ടാകും. ഏറെക്കുറെ സ്ഥിരം സ്വഭാവമുള്ള തൊഴിലായതിനാൽ ഇവരാരും മറ്റു ജോലികൾക്ക് പോകേണ്ടതുമില്ല. വെള്ളപ്പൊക്കവും കാലവർഷവുമൊക്കെ എത്തുമ്പോൾ കുറച്ചു ദിവസം ഓട്ടമില്ലാതാവുമെങ്കിലും പൊതുവെ മിക്കവർക്കും ഒരുവിധം തട്ടിമുട്ടി പോകാം. ഹൗസ് ബോട്ടുകളിൽ ഭക്ഷണം തയ്യാറാക്കാനുള്ള സാധനങ്ങൾ എത്തിക്കുന്നവർ, മത്സ്യമാംസ വിതരണക്കാർ, പാചകവാതക വിതരണക്കാർ, ബോട്ടുകൾ പോകുന്ന വഴികളിൽ പ്രവർത്തിക്കുന്ന ചെറുകടകൾ തുടങ്ങി നേരിട്ടും അല്ലാതെയും ഈ വ്യവസായത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന എത്രയോ ആൾക്കാർ. അവർക്കെല്ലാം പുതിയ തീരുമാനം പകരുന്ന ആശ്വാസം ചെറുതല്ല. കണ്ണുകാണാത്ത ഭാവനാവിലാസം. മുങ്ങിത്താഴുമ്പോൾ കച്ചിത്തുരുമ്പും പിടിവള്ളി എന്നാണ് ചൊല്ല്. കോവിഡ് കേരളത്തിൽ ശക്തി പ്രാപിച്ചുവരുന്ന ഘട്ടത്തിൽ വലിയ വെല്ലുവിളി രോഗബാധിതർക്ക് വേണ്ടി ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നതായിരുന്നു. കിട്ടാവുന്ന ആശുപത്രികൾ, പൊതുമരാമത്ത് ഗസ്റ്റ് ഹൌസുകൾ, സ്കൂളുകൾ, മറ്റ് സർക്കാർ മന്ദിരങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിനായി കണ്ടെത്തി. രോഗവ്യാപനത്തിന്റെ ശക്തി കൂടിയപ്പോൾ അതൊന്നും മതിയാവില്ലെന്ന് ജില്ലാ ഭരണകൂടത്തിനും ആരോഗ്യവകുപ്പ് അധികൃതർക്കും ബോധ്യമായി. പോരാത്തതിന് വിദേശത്തുള്ളവർക്ക് നിയന്ത്രണങ്ങൾ പാലിച്ച് നാട്ടിലേക്ക് വരാൻ അനുമതി കൂടി നൽകുന്നതോടെ കാര്യങ്ങൾ കൈവിടുമെന്ന സ്ഥിതിയെത്തി. ഈ ഘട്ടത്തിലാണ് ആരുടെയോ തലയിൽ ഒരു ലഡു പൊട്ടിയത്. നിശ്ചലമായി കിടക്കുന്ന ഹൗസ് ബോട്ടുകൾ ക്വാറന്റൈൻ മുറികളാക്കാം. പിന്നാലെ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വേണ്ടത്ര ആലോചിക്കാതെ ഭരണാധികാരികളും വകുപ്പ് മേധാവികളുമെല്ലാം ഇതിന് കൈപൊക്കി. ഹൗസ് ബോട്ടുകൾ കായലിൽ കിടക്കുന്നതാണെന്നും ഇതിൽ നിന്ന് രോഗികളുടെ മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളിയാൽ വലിയ ജലമലിനീകരണത്തിന് അത് വഴിവെക്കുമെന്നുമുള്ള കാര്യങ്ങളെല്ലാം അവർ മറന്നു, അല്ലെങ്കിൽ അതേക്കുറിച്ച് ചിന്തിച്ചില്ല. ഏതായാലും നഗരത്തിലെ പ്രശസ്തമായ ഒരു കലാശാലയിലെ അധ്യാപകന്റെ തലയിൽ മുമ്പത്തേതിലും വലിയ ലഡു പൊട്ടി. അദ്ദേഹം സോഷ്യൽ മീഡിയ വഴിയും മാധ്യമങ്ങൾ വഴിയും ഹൗസ് ബോട്ടുകൾ കോവിഡ് നിരീക്ഷണ കേന്ദ്രങ്ങളാക്കുന്നതിന്റെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. അത് എത്തേണ്ടിടത്ത് എത്തിയതിനാലാവണം ആ നീക്കം അങ്ങനെ ഉപേക്ഷിച്ചു. പച്ചക്കറിത്തോട്ടം, ദുരിതാശ്വാസ ക്യാമ്പ്. ലക്ഷങ്ങൾ മുടക്കി നഷ്ടം സഹിച്ചിരിക്കുന്ന ഹൗസ് ബോട്ട് ഉടമകൾക്ക് സർക്കാരിന്റെ വഴിക്ക് ചിന്തിക്കാനാവില്ലല്ലോ. ചിലർ ഹൗസ് ബോട്ടിന്റെ മേൽത്തട്ടിൽ നല്ല ഒന്നാം തരം പച്ചക്കറി കൃഷി തുടങ്ങി. മെച്ചപ്പെട്ട വിളവും വരുമാനവും അവർക്ക് കിട്ടി. കൈനഗരി മേഖലയിലെ പാടശേഖരങ്ങളിൽ മടവീഴ്ചയുണ്ടായി കിടക്കാടം വെള്ളത്തിലായ കർഷകരും കർഷക തൊഴിലാളികളും നാടുവിട്ടുപോകേണ്ട ഘട്ടം വന്നപ്പോഴും ഹൗസ് ബോട്ടുകൾ തുണയായി. കുറെ പേരെ ഹൗസ് ബോട്ടുകളിലെ മുറികളിൽ ചെറിയ വാടക മാത്രം ഈടാക്കി താൽക്കാലികമായി താമസിക്കാൻ ഉടമകൾ അനുമതി നൽകി. ദുരിതകാലം മാറുന്നു. പുന്നമട ഫിനിഷിംഗ് പോയിന്റ്, പള്ളാത്തുരുത്തി എന്നിവിടങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഹൌസ് ബോട്ടുകൾ യാത്ര തുടങ്ങിയത്. കർശന നിയന്ത്രണങ്ങളോടെയാണ് ഇതിന് അനുമതി നൽകിയിട്ടുള്ളത്. ദീപാവലി പ്രമാണിച്ച് ബുക്കിംഗ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന കണക്കുകൂട്ടലിലാണ് ജീവനക്കാരും ഉടമകളും. സാധാരണഗതിയിലാണെങ്കിൽ 24 മുതൽ തിരക്കേറുന്ന സമയമാണ്. യാത്രക്കാർ ഡ്രൈവറുടെ സമീപത്തേക്ക് എത്തുന്നത് ഒഴിവാക്കാൻ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി. സുരക്ഷാ നിർദ്ദേശങ്ങൾ. ഒരു ബോട്ടിൽ പരമാവധി 10 പേർക്ക് യാത്ര ചെയ്യാം. ഒരു മുറിയിൽ 2 പേർക്ക് താമസിക്കാം. ചെക്കിൻ, ചെക്കൌട്ട് എന്നിവ രാവിലെ 9 വൈകിട്ട് 5 ഇടയ്ക്ക്. ഓരോ യാത്രയ്ക്ക് ശേഷവും ബോട്ടുകൾ അണുവിമുക്തമാക്കണം. ജീവനക്കാർ സഞ്ചാരികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണം. ഇതുകൂടി കേൾക്കണേ, പ്രതിസന്ധി ഘട്ടങ്ങൾ പലപ്പോഴും ഉണ്ടാവാം. അത് തരണം ചെയ്യാൻ ഉപായങ്ങൾ സ്വീകരിക്കേണ്ടിയും വരും. എന്നാൽ ഇത്തരം ഘട്ടങ്ങളിൽ ഉപായങ്ങൾ തേടുമ്പോൾ 2 വട്ടം ആലോചിക്കണം. ചെടി അഴുകി മരത്തിന് വളമാകണമെന്ന ആ ശാസ്ത്രം എപ്പോഴും എവിടെയും യുക്തം ആവണമെന്നില്ല.